പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിലാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വർഷത്തെ അവസാനത്തെ ചിന്ത നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. സംഖ്യ 23:7. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങി. സുഭാഷിതം ചൊല്ലിത്തുടങ്ങി. സുഭാഷിതം ചൊല്ലുന്ന നാവ്, ദ മൗത്ത് ദറ്റ് അട്ടർ ഓറക്കിൾ. 150 പേരടങ്ങിയ ഒരു ഹാളിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടക്കുകയാണ്. ആരാധന നയിക്കുന്ന ദൈവദാസൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു വാചകം ബാബു എന്ന ബാലന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഇന്ന് ഒരുക്കത്തോടെ വന്നവരെ കർത്താവ് മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റട്ടെ. ഇന്ന് ഒരുക്കത്തോടെ വന്നവരെ കർത്താവ് മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റട്ടെ. ആ വാചകം ദൈവദാസൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ബാബുവിന് തൻ്റെ ശരീരത്തിൽ തന്നെ എന്തോ മാറ്റം സംഭവിച്ചു. ആ വാചകം പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവദാസൻ്റെ അഭ്യർത്ഥന ഏറ്റെടുത്ത കുഞ്ഞിൻ്റെ ഉള്ളം പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. അവന് ശരീരത്തിൽ ഒരു കുളിരനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വായിൽ പുതിയൊരനുഭവം. ഏത് ഭാഷയാണ് എന്ന് അവൻ അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. അയ്യോ, ഇതാരെങ്കിലും കേൾക്കുമോ, ഞാൻ എന്താ പറയുന്നതെന്ന് അവർ വിചാരിക്കുമോ എന്ന ഉൾഭീതിയാൽ തൻ്റെ പോക്കറ്റിൽ കിടന്ന് തുവാലയെടുത്ത് ആ കുഞ്ഞ് വായിൽ തിരുകി. തൊട്ടടുത്ത് നിന്ന് ആരാധിച്ചിരുന്ന മാതാവ് ഇവനെ ശ്രദ്ധിച്ചിരുന്നു. തുവാലയെടുത്ത് വായിൽ വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മ അവനോട് നിർദ്ദേശം നൽകി, തുവാല എടുത്തിട്ട് ആരാധിക്കുക എന്ന്. അതനുസരിച്ച് തുവാല വായിൽ നിന്ന് എടുക്കുകയും പുതിയ പാട്ട് വായിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അവന് തന്നെ അറിയുകയില്ല അവൻ എന്താ ചെയ്തതെന്ന്. പിൽക്കാലത്ത് ഈ ബാലനാണ് ദൈവത്തിൻ്റെ സുഭാഷിതം ചൊല്ലുന്ന വലിയ ഒരു പ്രവാചകനായി തീർന്നത്. സുഭാഷിതം ചൊല്ലാൻ അടച്ചു വച്ചിരുന്നതിനെ മാറ്റിയപ്പോൾ ഒഴുക്കുകൊടുത്ത ദൈവം അവനെ ഒരു ദൈവ പൈതലായി ഉപയോഗിച്ചു. സദൃശ്യവാക്യം 9:10, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം വിവേകമാകുന്നു എന്നും കാണാം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകം. 4 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യഹോവഭക്തി, ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. ഈ 4 ഗുണങ്ങളുള്ളവൻ്റെ ഉള്ളിൽ ഒരു പുതിയ ജനനമുണ്ടാകും. സങ്കീർത്തനം 45:1 ശ്രദ്ധിക്കുക. അതിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകും. അതായത് പുതുജനനം പ്രാപിച്ച ഒരുവന്റെ ഹൃദയത്തിൽ ദൈവവചനം നിറയും. അവൻ്റെ കൃതി അഥവാ വാക്കുകൾ രാജാതിരാജാവായ കർത്താവിനുള്ളതാകും. അവൻ്റെ നാവ് അവൻ്റെ ജീവകാലമൊക്കെയും യഹോവയെ സ്തുതിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങി. സുഭാഷിതം എന്നാൽ പ്രവചനം എന്നാണ് അർത്ഥം. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവം പറയുവാൻ നിർദ്ദേശിച്ചത് പറയുക, അഥവാ ദൈവം പറഞ്ഞതിനെ വീണ്ടും വചിക്കുക എന്നാണ് അർത്ഥം. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ കൂടി വെളിപ്പെടുത്തുന്ന ഈ മഹത്വകരവും മനോഹരവുമായ വാക്കുകളേക്കാൾ മറ്റൊന്ന് ആരാലും പറയാൻ സാധ്യമല്ല. ഈ മഹത്വകരവും മനോഹരവുമായ വാക്കുകളേക്കാൾ, അതായത് ദൈവം കൊടുത്ത മനോഹരമായ വാക്കുകളേക്കാൾ മറ്റൊന്ന് ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊണ്ടും പറയാൻ സാധ്യമല്ല. ഹൃദയത്തെ നിറയ്ക്കുവാൻ തക്ക വാക്ക് യഹോവ നൽകുന്നു. മാത്രമല്ല പോയി പറയുവാനും എഴുതുവാനും ഒക്കെയുള്ള നിർദ്ദേശവും നൽകുന്നു. മാളികമുറിയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി 2 മാളികമുറിയിൽ അവർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവർക്ക് പരിശുദ്ധാത്മ ശക്തിയും ലഭിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരോ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് നിറഞ്ഞവന്റെ വായിൽ നിന്ന് സുഭാഷിതം ഉച്ചരിച്ചു തുടങ്ങി. തനിച്ചു പാർക്കുന്ന ഇസ്രായേൽ മക്കളെ കണ്ട് ഭയപ്പെടുന്ന മോവാബ്യ രാജാവായ ബാലാക്ക് എന്ന ഒരു രാജാവിനെ പറ്റി സംഖ്യാപുസ്തക 22 നമുക്ക് കാണാം. അദ്ദേഹം ഈ ജനത്തെ കണ്ട് ഭയപ്പെട്ട് പറഞ്ഞ വാക്ക് 22:4 കാണാം. സംഖ്യ 22:4. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും. തനിച്ച് പാർക്കുന്ന ഈ ജനത്തെ അത്രയ്ക്ക് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. രാജാവ് ഒരു പ്രവാചകന്റെ അടുക്കലേക്ക് തന്റെ ആളുകളെ അയച്ചു, ഈ വിവരം അറിയിച്ചു. പ്രവാചകന്റെ പേര് ബിലയാമെന്നായിരുന്നു. പ്രവാചകന് പണത്തോട് ഭയങ്കര കൊതിയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദൈവം ഇവനെ എന്തിനാണ് രാജാവ് വിളിക്കുന്നതെന്നും മനസ്സിലാക്കിയിരുന്നു. രാജാവ് ഇവനെ വിളിക്കുന്നത് തന്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കാന്. ഇത് മനസ്സിലാക്കിയ ദൈവം ഇവൻ പണക്കൊതിയനാണെന്ന് മനസ്സിലാക്കിയ ദൈവം അവനോട് സംസാരിച്ചു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ നീ പറയാവൂ. ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകി. എത്ര പോകണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ പോകാൻ ഒരുങ്ങുമ്പോൾ യഹോവ അവന് നൽകിയ മുന്നറിയിപ്പാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ സംസാരിക്കാവൂ. ഉള്ളിൽ പണത്തോടുള്ള ആഗ്രഹവും പുറമേ താൻ നീതിമാനാണെന്ന ഭാവവും കാണിക്കുവാനാകാം രാജാവിനോട് യാഗപീഠം ഒരുക്കാൻ പറഞ്ഞത്. പുറമേ ആത്മീയ പരിവേഷമുള്ളവരുടെ വായിൽ ഒരിക്കലും സുഭാഷിതം വരികയില്ല. തൻ്റെ ജനത്തെ ശപിക്കുവാൻ വന്നവൻ്റെ നാവിന്മേൽ യഹോവ തൻ്റെ വചനം ആക്കിക്കൊടുത്തു. മോവാബ്യ പ്രഭുക്കന്മാരുടെ മുമ്പിൽ നിന്ന് തന്നെ അതാ സുഭാഷിതം ഒഴുകിത്തുടങ്ങി. കാരണം ആ വാക്ക് ദൈവം അവൻ്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തതാണ്. ആ സുഭാഷിതത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ, അതായത് 23:9 വായിക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായ ഭാഗങ്ങളാണ് താഴോട്ടുള്ളതെന്നും അറിയാം. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഇത്ര മനോഹരമായി ഒരു സുഭാഷിതൻ ചൊല്ലിയ മറ്റൊരു പ്രവാചകനെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണാനില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ബിലയാം സുഭാഷിതൻ ചൊല്ലിയത്. എന്താ കാരണം? പണക്കൊതിയന്റെ വായിൽ എങ്ങനെയാ സുഭാഷിതം വന്നത്? അത് യഹോവ നൽകിയതാകയാലാണ്. ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക്, അതായത് 2016 അവസാന മാസത്തിലേക്ക് കടക്കുന്ന നാം പുതുവർഷത്തിന്റെ സന്തോഷം അനുഭവിക്കും മുമ്പ് സ്വയം ഒരു ചോദ്യം ചോദിക്കുക. എൻ്റെ ഉള്ളിൽ ഒരു പുതുജനനത്തിൻ്റെ ആരംഭം തുടങ്ങിയോ? യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജനനത്തിൻ്റെ അനുഭവത്തിൽ ഞാനായോ? സ്വയം ഒന്ന് ചിന്തിക്കുക, സമയമെടുത്ത്. എന്നാൽ ദീർഘിപ്പിക്കുകയുമരുത്, സമയം ഇനി കളയാനില്ല. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേൽക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നു. അവർ ആത്മസന്തോഷം അനുഭവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് പാടിയ പാട്ടും അതിൻ്റെ പ്രതിഗാനമായി വായിൽ നിന്ന് സുഭാഷിതമൊഴുകിയ മറിയയുടെ പാട്ടും ദൈവവചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും 46 മുതൽ 55 വരെയുള്ള ഭാഗത്തും കാണാവുന്നതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സുഭാഷിതൻ ചൊല്ലുന്ന വായായി നമ്മുടെ വായാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉറപ്പുള്ള പാറയും കോട്ടയുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദുർഗമാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വിരോധമായി കൂടിയാലോചന നടത്തി ഞങ്ങളെ ശപിക്കുവാൻ ഒരുങ്ങുന്നവൻ്റെ വായ അനുഗ്രഹത്തിൻ്റെ വായാക്കി മാറ്റുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ആ ലഭ്യത പ്രാപിപ്പാൻ ഞങ്ങൾ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നത് പോലെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ക്രിസ്തു ഉള്ളിൽ ജനിച്ച് വീണ്ടും ജനനാവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, വർഷ അവസാനം വരെ കൂടെ ഇരുന്ന് നല്ല കാര്യസ്ഥനായി നല്ല ആലോചനക്കാരനായി ഞങ്ങളെ നയിച്ച അങ്ങയുടെ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളെ വിട്ടുപിരിയാത്ത നല്ല സഖിയായി പരിശുദ്ധാത്മാവേ അങ്ങുള്ളതിനായി സ്തോത്രം. ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ച് ഞങ്ങളുടെ വായ സുഭാഷിതം ചൊല്ലുന്ന വായായിത്തീരുവാൻ സർവശക്തനെ അവിടുന്ന് കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഒരു വർഷക്കാലം ഒന്നിച്ച് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങളെ, ഒരു വർഷക്കാലം നിങ്ങളോടൊപ്പം വചനം ചിന്തിപ്പാൻ വചനം പഠിപ്പാൻ ദൈവം സഹായിച്ച സ്നേഹത്തിന് നന്ദി. പുതുവർഷം ഏറ്റവും അനുഗ്രഹകരമായി ദൈവം നിങ്ങൾക്ക് ദാനമായി തരട്ടെ. ദൈവം ഇത് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു വെരി മച്ച്.